പ്രൈസ് ലോർഡ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ബൈബിൾ ക്ലാസ്സിൽ അല്ലെങ്കിൽ മീറ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ പ്രസൻസിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. പക്ഷേ വെളിപ്പാട് പുസ്തകം 4:11, റെവലേഷൻ 4:11, അതിൽ പറഞ്ഞത് ദൈവം എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന് സന്തോഷിപ്പാനാണെന്നാണ്. He created everything for His pleasure. എല്ലാം ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ സന്തോഷത്തിനാണ്. ഭയങ്കര ഡീപ്പ് മീനിങ് ഉള്ള ഒരു വേർഡാണത്. അത് സംശയിക്കണ്ട, കാരണം അതുകൊണ്ടാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ അവൻ കണ്ടു. സൃഷ്ടിച്ചിട്ട് വെറുതെ വിടുകയല്ലായിരുന്നു, സൃഷ്ടിച്ചതിനെ ആസ്വദിക്കുകയായിരുന്നു ദൈവം. ഞാൻ ചിന്തിക്കുന്ന 7-ാം ദിവസം റെസ്റ്റ് എടുത്തെന്ന് പറഞ്ഞാൽ അതുവരെ സൃഷ്ടിച്ചതിനെ മുഴുവൻ എൻജോയ് ചെയ്യുന്ന ദിവസമായിരുന്നു 7th day. അതുകൊണ്ടാണ് സൃഷ്ടിച്ചതിന് ശേഷം അവൻ നല്ലതെന്ന് കണ്ടു. നോക്കിയതുകൊണ്ടല്ലേ കണ്ടത്, അപ്പോൾ അടുത്തതൊന്ന് സൃഷ്ടിക്കാനുള്ള ആവേശമായി. അങ്ങനെ ലാസ്റ്റിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഏറ്റവും നല്ലതെന്ന് കണ്ടെന്നാണ് ബൈബിൾ പറഞ്ഞത്, ഏറ്റവും നല്ലതെന്ന് കണ്ടെന്ന്. പക്ഷേ നല്ലതെന്ന് എപ്പോഴാണ് കണ്ടത്, എന്തിനു വേണ്ടി സൃഷ്ടിച്ചു, അതതിൻ്റെ പേർപ്പസ് ഫുൾഫിൽ ചെയ്യുമ്പോൾ, ആ പേർപ്പസ് ഫുൾഫിൽ ചെയ്യുന്ന കണ്ടപ്പോഴാണ് ദൈവം നല്ലതെന്ന് പറഞ്ഞത്. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, ഇന്നലെ സംസാരിച്ചത്, നമ്മൾ കരയുമ്പോൾ ദൈവം നല്ലതെന്ന് പറയത്തില്ല. നമ്മൾ പട്ടിണി കിടന്ന് എന്താ പറയുന്നേ, ഞെരുക്കത്തിലിരിക്കുമ്പോഴും പ്രയാസപ്പെടുമ്പോഴും ഒന്നും ദൈവം നല്ലതെന്ന് പറയത്തില്ല. ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ നിൽക്കുന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞത്, ജനത്തിൻ്റെ കൂടെ ഞാൻ നടക്കത്തില്ല, പക്ഷെ നിൻ്റെ കൂടെ ഞാൻ വരാം. മോശ പിറുപിറുത്തില്ല, പക്ഷെ ഇസ്രായേൽ ജനം മുഴുവനും പിറുപിറുപ്പാണ്. മോശയുടെ പ്രഷർ കൊണ്ട് മോശ ദൈവത്തോട് കുറേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നീ ഇങ്ങനെ പറയാം, ഞാൻ ഇത് പ്രസവിച്ചോന്നല്ലല്ലോ ഇതിനെ കൊണ്ടുപോകാൻ, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നതിനെ എത്ര കാലം ഞാൻ ഇങ്ങനെ നോക്കും, എൻ്റെ കൂടെ എൻ്റെ രക്തബന്ധങ്ങൾ വരെ, അതായത് മിറിയവും ആരോനും ഒക്കെ, അവർ വരെ എനിക്കെതിരാണ്. കോരയും പുത്രന്മാരും ഞാൻ തിരഞ്ഞെടുത്ത, പക്ഷെ അവരും എനിക്കെതിരാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു മടുപ്പ് വന്നപ്പോൾ ദൈവത്തോട് പറഞ്ഞു, വേറെ വല്ലവരും നോക്കുന്നു, അല്ലാതെ നീ എന്തിനാ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തു. നിസ്രൈജനം പറയുന്ന പോലെ ഈജിപ്തായിരുന്നു മെച്ചം. സത്യത്തിൽ ഈജിപ്ത് മെച്ചമായിരുന്നു എന്ന് പറയേണ്ട ആൾ മോശയാണ്, കാരണം കൊട്ടാരത്തിൽ ജീവിച്ചത് മോശം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം മരുഭൂമിയിലായിരുന്നു. ആ മോശം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈജിപ്ത് നല്ലതായിരുന്നു. ഈവൻ മരുഭൂമിയിലെ കഷ്ടത അനുഭവിക്കുമ്പോഴും മോശ കഷ്ടത തിരഞ്ഞെടുത്തു എന്ന് തന്നെയാണ് ഹെബ്രായരിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ദൈവമുണ്ടല്ലോ. അപ്പോൾ ഈ കഷ്ടതയിൽ ദൈവം കൂടെ ഇരിക്കുമ്പോൾ, ദൈവമില്ലാത്തൊരു സമൃദ്ധിയേക്കാൾ കൂടുതൽ കഷ്ടതയുള്ളതിൽ ദൈവം ഇരിക്കുമ്പോഴാണെന്ന് മോശയ്ക്ക് മനസ്സിലായി. ഇന്നത് തന്നെയല്ലേ നമുക്ക് സംഭവിക്കുന്നത്? ഇന്നലെ കിങ്ങിൻ്റെയും മെൽബിയുടെയും ഒക്കെ സാക്ഷി നിങ്ങൾ എന്താ കേട്ടത്? ഹാർട്ടിന് സൗഖ്യം കിട്ടിയപ്പോൾ എനിക്ക് ഇത്രയും സന്തോഷം വന്നില്ല. എവിടെ 97% മൊത്തം ബ്ലോക്കായി കിടക്കുന്ന 3 വാൾവുകളും ബ്ലോക്കായി കിടന്ന് ഇനി ജീവിക്കത്തില്ലെന്ന് വീട്ടിൽ പോലും എത്തത്തില്ല, ഉടനെ കടന്നോ എന്ന് പറയുന്ന ആ ഹോസ്പിറ്റലിൽ നിന്ന് ഓടി വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ ബ്ലോക്കുകളെല്ലാം 30-ഉം 20-ഉം താഴെ ആയപ്പോൾ സന്തോഷം വരണ്ടേ? ആ സന്തോഷം സി വിടുതൽ കിട്ടിയാൽ സന്തോഷം ഉണ്ടാകുമോ? സോറി, ഒരു രാവിലത്തെ മോർണിംഗ് മെസ്സേജ് ഒരു മെസ്സേജായി മാറുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചർച്ചയിൽ എത്രയോ പേര് വിടുവിക്കപ്പെട്ടു, അവർക്ക് സന്തോഷമുണ്ടായിരുന്നെങ്കിൽ അവർ സഭ വിട്ടു പോകുമോ? അതുകൊണ്ട് ഒരു വിടുതൽ കിട്ടിയതുകൊണ്ട് ഒരിക്കലും ഒരുത്തന് സന്തോഷം കിട്ടിക്കൊള്ളൊന്നുമില്ല. പക്ഷേ ഈ ജോയ് അതാണ് മെൽബി അതാ പറയുന്നത്, ഇനി എനിക്ക് അയർലൻഡും വേണ്ട, ഒരു സംഭവം വേണ്ട, എനിക്കിത് മതി. അയർലൻഡ് പോയിരുന്നെങ്കിൽ എനിക്കിത് നഷ്ടപ്പെടുമായിരുന്നു എന്നാണ് മെൽബി പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. മെൽബി ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. കാരണം അദ്ദേഹം അങ്ങനെ സംസാരിക്കാത്ത ഒരു വ്യക്തി ഇന്നലെ ഒരു പ്രസംഗമാണ് പ്രസംഗിച്ചത്. ഇനി തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കാണി ഞായറാഴ്ച. അദ്ദേഹം പറഞ്ഞത് ഈ ശരീരത്തിന് 150 കിലോ ഭാരമുള്ള ഒരു വ്യക്തിയുടെ പ്രയാസം അവർക്കറിയാം, പക്ഷെ അത് മനസ്സിനാണ് 150 കിലോ വന്നെങ്കിൽ എൻ്റെ ജീവിതം അതായിരുന്നു എന്നാണ്. ശരീരത്തിൽ 150 കിലോ വരുന്നതിനേക്കാൾ പ്രയാസമാണ് മനസ്സിൽ 150 കിലോ ഫീൽ ചെയ്യുന്ന ആ ഒരു ദുരനുഭവം അദ്ദേഹം ഷെയർ ചെയ്തു. അതാണ് എന്നിൽ നിന്ന് എടുത്ത് മാറ്റിയത്. ഇന്നൊരു 10 കിലോ പോലും ഞാൻ മനസ്സിൽ അറിയുന്നില്ല വെയിറ്റ്. 7 മാസമായിട്ട് ദിവസം 1.5 മണിക്കൂറാണ് ഞാൻ ഉറങ്ങിയിരുന്നത്. പക്ഷേ ഈ ആനന്ദം കൊണ്ട് ദൈവനെ അഭിഷേകം ചെയ്തപ്പോൾ എനിക്കിപ്പോൾ 7.5 മണിയാകുമ്പോഴേക്കേ ഉറക്കം വരികയാണ്. രാവിലെ വളരെ ലേറ്റായിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഓഹ്, സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് എത്രയോ കുടുംബങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും നാളെ ഈ മിനിസ്ട്രിയുമായിട്ട് നമ്മൾ ആലുവയിലേക്ക് പോവുകയാണ്. സാധാരണ എല്ലാവരുടെയും ഡെലിവറൻസ് ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്, പക്ഷേ നമ്മൾ ജോയ് ആയിട്ടാണ് പോകുന്നത്. ജോയ് അനോയിൻറ്റിങ് തിരുവനന്തപുരത്ത് ജോയ് അനോയിൻറ്റിങ് ആണ്. എക്സ്പീരിയൻസ് ദി ജോയ് അനോയിൻറ്റിങ് അതാണ് തിരുവനന്തപുരത്തെ ക്യാപ്ഷൻ. ഓക്കെ, അപ്പോൾ ദൈവം ധാരാളമായി ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആലുവയിൽ രാവിലെ 10 മണിക്കുള്ള മീറ്റിങ്ങിൽ എത്തുക. അതിനൊരു സക്സസ് ആക്കേണ്ടത് മാവലസ് ലൈറ്റിൻ്റെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണല്ലോ. നമുക്ക് ശത്രുവിനെ തോൽപ്പിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു സഹകരണം കൊണ്ടാണ്. നിങ്ങളുടെ വിടുതലിന് ഓഫ് കോഴ്സ് ദൈവം എന്താണ് ആർക്കാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. ഇപ്പം മെൽബി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, കാരണം തൃശ്ശൂരിലെ എല്ലാ മീറ്റിങ്ങിനും താൻ ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത ഇനി ഒരിക്കലും കിട്ടത്തില്ലെന്ന് വിധി എഴുതിയപ്പോഴാണ് സൂം മീറ്റിങ്ങിൽ ഇന്നലെ എം പി രാജുവിന്, ബിനു ബ്രദറുടെ വൈഫിന്, മെൽബിക്ക് ഒരുപാട് പേർക്ക് കിട്ടിയിരിക്കുന്നത് സൂം വഴിയാണ്. ദൈവം ധാരാളമായി വചനങ്ങളാണ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ആലുവ ടൗൺ ഹാളിൽ കാണാം. താങ്ക് യു.